അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ തത്രപ്പാടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ തങ്ങളുടെ അധികാരത്തിൻ കീഴ് കൊണ്ടുവരുന്ന സുഖം സ്വപ്നം കണ്ട് നടക്കുകയാണ് ഒട്ടുമുക്കാലും മനുഷ്യർ. അതിന് എന്തു വിലയും മുടക്കുവാൻ മനുഷ്യന് മടിയുമില്ല. ഉള്ള സ്വത്ത് മുഴുവൻ വിറ്റ് 3 പ്രാവശ്യം MLA ആകുവാൻ മത്സരിച്ചൊരു വ്യക്തി എനിക്കറിയാം. നിങ്ങൾ ചിന്തിക്കുന്നു, നാട് നന്നാക്കുവാനുള്ള അധമമായ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സുഹൃത്ത് തനിക്കുള്ളതെല്ലാം കളഞ്ഞ് അധികാരം പിടിച്ചുപറ്റുവാൻ തുനിഞ്ഞിറങ്ങിയതെന്ന്? ഒരിക്കലുമല്ല. ഈ അധികാര മോഹം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വടംവലി നടത്തുന്നു, സഹോദരങ്ങൾ അധികാരത്തിനായി തമ്മിത്തല്ലുന്നു, ആധ്യാത്മിക രംഗങ്ങളിൽ ജനങ്ങൾ അധികാരത്തിനായി കടിപിടി കൂട്ടുന്നു. വാസ്തവത്തിൽ ലജ്ജാകരമായ മനുഷ്യൻ്റെ ഈ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ആത്മികരെ ഭരിക്കുവാൻ ഇന്ന് മിക്കവാറും അനാത്മികരാണുള്ളത്. എത്ര അധപ്പതിച്ച അവസ്ഥ! യഥാർത്ഥ അധികാരത്തിൻ്റെ അടിസ്ഥാനം എന്താകുന്നു? ഇത് എങ്ങനെ പ്രാപിക്കാം? നമുക്കിന്ന് അതേക്കുറിച്ച് അല്പസമയം ചിന്തിക്കാം. യേശുവിൻ്റെ സമയത്തെ മത നേതാക്കന്മാർ വീണ്ടും യേശുവിനെ വെല്ലുവിളിക്കുന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:23 നാം കാണുന്നത്. യെരുശലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനം എന്നറിയപ്പെടുന്ന സംഭവത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളാണല്ലോ മത്തായിയുടെ സുവിശേഷം 21:18 മുതലുള്ള നാം വായിക്കുന്നത്. യെരുശലേമിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ആദ്യം അവൻ ദേവാലയത്തെ വെടിപ്പാക്കി. പിന്നീട് ഫലം ഇല്ലാതെ നിന്ന അത്തിയെ കർത്താവ് ശാപിച്ചു. 23 വരുമ്പോൾ നാം കാണുന്നത്, അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കെ വന്നു. നീ എന്തധികാരം കൊണ്ടിത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു. തങ്ങളുടെ പെരുമാറ്റത്തിൽ മത നേതാക്കന്മാർ വളരെ വെറുപ്പും വൈരാഗ്യവും കലർത്തുന്നതായി നാം കാണുന്നു. അവർ ക്രിസ്തു ചെയ്തതിനെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ചെയ്തതായ വീര്യപ്രവർത്തികളെ ചോദ്യം ചെയ്യുവാൻ അവർക്ക് ഒരടിസ്ഥാനവുമില്ല. അവൻ്റെ അധികാരത്തെ മാത്രമേ അവർക്ക് ചോദ്യം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എന്തധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നു? പലർക്കും ഇന്നും അറിയേണ്ടത് അത് മാത്രമാണല്ലോ. ഒരു ശുശ്രൂഷയുണ്ടോ ഇല്ലയോ എന്നതല്ല പലരുടെയും പ്രശ്നം, അധികാരം എന്താണെന്നത്രേ. പലരും ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ഡിഗ്രി ഉണ്ടോ? മറ്റു ചിലർ എങ്ങനെയെങ്കിലും പേരിന് മുൻപ് എന്തെങ്കിലും ഒന്ന് ചേർത്ത് കാര്യം കാണുവാൻ ശ്രമിക്കുകയാണ്. അതെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, താങ്കൾക്കുള്ള യാതൊരു ഡിഗ്രിയും പദവികളും താങ്കൾക്ക് ദൈവസന്നിധിയിൽ അധികാരം കൂട്ടുന്നതല്ല. ദൈവവചനം പ്രസംഗിക്കുവാനുള്ള അധികാരം നൽകേണ്ടത് ദൈവമാണ്. അതെങ്ങനെ കിട്ടുമെന്നത് യേശു തന്നെ വ്യക്തമാക്കുന്നതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതില്ലാതെ എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും പദവി ഉണ്ടെങ്കിലും ഏത് സ്ഥാനത്തായിരുന്നാലും ഒരു വിശേഷവുമില്ല. 21:24 യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും. ഇതാ യേശു അവരോടൊരു ചോദ്യം ചോദിക്കുന്നു. 25-26 നാം കാണുന്നത്, യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു, സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ, നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. മത നേതാക്കന്മാർ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തപ്പോൾ അവൻ അവരെ ആകെ കുഴപ്പം പിടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൊണ്ടാക്കി. കർത്താവിനെ കുരുക്കിൽ അകപ്പെടുത്തുവാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ കുരുങ്ങിയത് അവർ തന്നെയാണ്. വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെയായി. യേശു പറഞ്ഞു, ഞാൻ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാൻ പറയാം, പക്ഷേ അതിനു മുൻപ് നിങ്ങൾ ഒരു കാര്യം പറയണം. എന്തധികാരം കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ പ്രവർത്തനം ചെയ്തതെന്ന്? അവനുണ്ടായിരുന്ന അധികാരം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? അവൻ്റെ അധികാരം സ്വർഗത്തിൽ നിന്നും ലഭിച്ചതായിരുന്നു എന്ന് മത നേതാക്കന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ ഉടനെ കർത്താവ് പറഞ്ഞതിനെയും, ഞാനും അതേ അധികാരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. അതുകൊണ്ട് അവർ അവനോട് അങ്ങനെ മറുപടി പറഞ്ഞില്ല. യോഹന്നാൻ്റെ അധികാരം സ്വർഗത്തിൽ നിന്നുമായിരുന്നു എന്നവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെയും സ്വർഗത്തിൽ നിന്നുമാകുന്നു എന്നവർ അംഗീകരിക്കില്ല. പിന്നെ പറഞ്ഞതുകൊണ്ട് എന്താ വിശേഷം? 27 നാം കാണുന്നത്, അങ്ങനെ അവർ യേശുവിനോട്, ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നുത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, എന്നാൽ ഞാൻ ഇതെന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല. നോക്കണേ, ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന സംഘർഷം താങ്കൾക്ക് ഗ്രഹിക്കാവുന്നതാണ്. ആ നേതാക്കന്മാരുടെ വിരോധം ഉയരുകയാണ്. ഈ മത നേതാക്കന്മാർക്കെതിരെ വൃണപ്പെടുത്തുന്ന കുറ്റാരോപണം നടത്തുവാൻ യേശു തുടങ്ങുകയാണ്. ചെറിയ കാര്യമല്ല അവൻ പറയുന്നതെന്ന് ഓർക്കുക. ഈ ഭക്തി പറയുന്ന, ഭക്തി കളിക്കുന്ന അന്നത്തെ മത നേതാക്കന്മാരെക്കാൾ നല്ലവരാണ് ചുങ്കക്കാരും വേശ്യമാരും എന്ന് കാണിക്കുന്ന ഒരു ഉപമ യേശു അവരോട് പറയുന്നു. യേശുവിൻ്റെ കുറ്റാരോപണം അവഗണിക്കുവാൻ കഴിയുന്നതല്ല. മഹാപുരോഹിതന്മാർക്കും ജനത്തിൻ്റെ മൂപ്പന്മാർക്കും എതിരായി ക്രിസ്തു നീങ്ങുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു ഭാഗമത്രേ ഇത്. കർത്താവ് പറയുന്ന ഉപമ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ. എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്നു, മകനെ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ ചെന്നു, അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ അവൻ പോകാം എന്നുത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ രണ്ടു പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്നവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ മത നേതാക്കന്മാരെ ഇതിൽ പരം ഒന്ന് അധിക്ഷേപിക്കുവാനില്ലായിരുന്നു. ഭയങ്കര അടിയായിപ്പോയി. ക്രിസ്തു ആ നേതാക്കന്മാരെ രണ്ടാമത്തെ മകനോട് സാദൃശ്യപ്പെടുത്തി. അതെ, പിതാവിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു, പക്ഷേ ഒന്നും ചെയ്യാത്തവൻ. കർത്താവ് ചുങ്കക്കാരെയും വേശ്യമാരെയും മത നേതാക്കന്മാരെക്കാൾ ഉയർന്ന ഒരു അവസ്ഥയിൽ അത്ര ചിത്രീകരിക്കുന്നത്. ഈ ഉപമ ഇന്നത്തേക്കും യോജിച്ചതാണ്. പലർക്കും പാരമ്പര്യമുണ്ട്, സഭയിൽ അംഗത്വമുണ്ട്, വളരെ ഭക്തി പറയുവാനുണ്ട്. അവർ ചിന്തിക്കുന്നത് തങ്ങൾ ദൈവമക്കളാകുന്നു എന്നാണ്. പക്ഷേ അവർ ദൈവമക്കളല്ല. ഭക്തിക്കൊരു കുറവുമില്ല, ആചാരങ്ങൾക്കും കർമാനുഷ്ഠാനങ്ങൾക്കും ഒരു കുറവുമില്ല. പക്ഷേ ഒന്നും പ്രാവർത്തികമാകുന്നില്ല എന്ന് ചുരുക്കം. ഇത് ഒരു ഭയങ്കര പ്രശ്നമാണ്. 32-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് കർത്താവ് പറയുകയാണ്, അവർ പുറം അലങ്കരിച്ചതും എന്നാൽ അകം വൃത്തികെട്ടതുമായ ഒരു പാത്രം പോലെയാകുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. പുറമലങ്കരിച്ചതും അകം പൊള്ളയായതുമായ ഒരു ഭക്തിയാണ് അന്നത്തെ മത നേതാക്കന്മാർക്കുണ്ടായിരുന്നത്. ഒരു വ്യക്തി ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അകം അലങ്കരിക്കപ്പെടുമെന്ന് മാത്രമല്ല, അവൻ പുതുതായിത്തീരുന്നു. ഒരു പുതിയ സൃഷ്ടി, ഒരു പുതുജനനം. ഇനിയും വേറൊരു ചിന്ത, മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും ചോദ്യത്തിന് യേശു മറുപടി നൽകിയോ? നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഉപമ പറയുക വഴി അവൻ തൻ്റെ അധികാരത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി. മാത്രമല്ല ഈ അധികാരം എല്ലാവർക്കും പ്രാപിക്കുവാൻ കഴിയുന്നതാണെന്നും അവൻ വ്യക്തമാക്കി. അതായത് പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ അധികാരം. ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ നമ്മൾ? ഗൃഹസ്ഥനായ മനുഷ്യനും അയാളുടെ മുന്തിരിത്തോട്ടവുമാകുന്നു 33 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ഉപമ. ഓർക്കണം, ഈ ഉപമയിൽ ഈ ഗൃഹസ്ഥനായ മനുഷ്യൻ പിതാവായ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു, മകൻ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. കുടിയാന്മാർ ഇസ്രായേലിൻ്റെ ചിത്രമാകുന്നു. 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഉപമ യേശു നൽകിയിട്ടുള്ള ഉപമകളിൽ ഏറ്റവും അധികം മൂർച്ചയുള്ള ഉപമ ഒന്നാകുന്നു. തുളച്ചു കയറുവാൻ എയ്ത അമ്പത്ര ഇത്. മത നേതാക്കന്മാരുള്ള അവൻ്റെ അവസാനത്തെ മുന്നറിയിപ്പാണിത്. ഈ ഉപമയിൽ ഒടുവിൽ മകനെ അവരുടെ അടുക്കൽ അയച്ചു എന്ന് പറയുമ്പോൾ ആ മകൻ അവരുടെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെയാണ് ആ ഉപമ നൽകിയിരുന്നതും. ദൈവപുത്രനെ കൊണ്ട് അവർ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? അവരുടെ ഹൃദയത്തിലുള്ളത് ഇപ്പോൾ അവൻ അവരോടങ്ങ് പറയുകയാണ്. 39-ാം വാക്യത്തിൽ നാം കാണുന്നത് അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. നോക്കണേ, ഈ നേതാക്കന്മാരെ ഞെട്ടിപ്പിക്കുന്ന വിഷയമായിരുന്നിത്. 40-ഉം 41-ഉം വാക്യങ്ങളിൽ അവൻ അവരെ പഴയ നിയമത്തിലേക്ക് തിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കല്ല് താൻ തന്നെയാണെന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നു. 42 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് സ്വർഗരാജ്യം എന്നുള്ള പ്രയോഗം മാറ്റിയിട്ട് ദൈവരാജ്യം എന്ന് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നു കർത്താവ് കുറെ കൂടി വിശാലമായ ഒരു പ്രയോഗമാകുന്നു ഉപയോഗിക്കുന്നത് എന്നാണ്. യഹൂദേതരെയും എല്ലാവരെയും ഉൾപ്പെടുത്തുവാൻ അവൻ തയ്യാറാകുന്നു, അവൻ്റെ അടുത്തേക്ക് വരുന്ന സകലരെയും. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്നും എടുത്ത് സഭയ്ക്ക് നൽകും എന്ന് വിശുദ്ധ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ വ്യക്തമാക്കിയത് ഓർക്കുന്നില്ലേ? 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ആ വിശുദ്ധ വംശം സഭ ആകുന്നു. ഇനിയും 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് ഭയപ്പെട്ടു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, ഇത് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യമാകുന്നു. സഭ പണിതിരിക്കുന്ന പാറ അവനത്രേ, അവൻ്റെ മേൽ അത്രേ സഭ പണിതിരിക്കുന്നത്. വിശുദ്ധ പൗലോസും ഇത് വ്യക്തമാക്കുന്നുണ്ടല്ലോ 1 കൊരിന്ത്യർ 3:11, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ കല്ലിന്മേൽ വീഴുക എന്ന് പറഞ്ഞാൽ ഈ കൃപയുടെ കാലത്ത് രക്ഷയ്ക്കായി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരിക എന്നാണ്. ക്രിസ്തുവിനെ ത്യജിക്കുക എന്നതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ ആ കല്ല് വീഴുക എന്നതാണ് അർത്ഥം. ഇതേക്കുറിച്ച് ദാനിയേൽ പ്രവചിച്ചിട്ടുണ്ട്. ആയത് ക്രിസ്തുവിൻ്റെ 2-ാം വരവുമായി ബന്ധപ്പെടുത്തിയത്രേ. 45-ാം വാക്യത്തിൽ നാം കണ്ടത് ആ മത നേതാക്കന്മാർക്കറിയാമായിരുന്നു എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന്. നിർഭാഗ്യവശാൽ ഇന്ന് അനേകർക്കും ആ കാഴ്ചപ്പാടില്ല, പ്രത്യേകിച്ചും ഭക്തിയുടെ വഴിയിലാണെന്ന് ചിന്തിക്കുന്ന അനേകർക്കും. യേശുവിനെ നശിപ്പിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി ഈ നേതാക്കന്മാർ മുൻപോട്ട് നീങ്ങുകയാണ്. ഇനി നമുക്ക് 22-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും കൂടി ചില കാര്യങ്ങൾ ഇന്ന് പഠിക്കാം. ഈ 21-ാം അധ്യായം അവസാനിക്കുമ്പോൾ യേശു മരിക്കണമെന്ന് മത നേതാക്കന്മാർ തീരുമാനമെടുത്ത് കഴിഞ്ഞതായി നാം കണ്ടു. താങ്കളും ഞാനും ജീവിക്കുന്ന ഈ കാലയളവിലേക്ക് കർത്താവായ യേശു നൽകിയ മഹത്തായ ഉപമകളിൽ ഒന്നത്രേ 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. പിന്നെയും എന്ന പദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെറിയ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 21-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ക്രിസ്തു സംബോധന ചെയ്ത അതേ മഹാപുരോഹിതന്മാരെയും മൂപ്പന്മാരെയും അത്രേ യേശു ഇവിടെയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഉപമ നിങ്ങൾ വായിച്ചു നോക്കിക്കാട്ടെ. ഒരു രാജാവ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചാകുന്നു. തൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതിന് വേണ്ടിയാകുന്നു. കഴിഞ്ഞ 2 ഉപമകളിൽ അവൻ ഉപയോഗിച്ച ദൈവരാജ്യം എന്ന പ്രയോഗത്തിന് പകരമായി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വർഗരാജ്യം എന്ന പ്രയോഗത്തിലേക്ക് കർത്താവ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് യാദൃശ്യമായി ഉപയോഗിക്കുന്നതല്ല. ഈ ഉപമ 13-ാം അധ്യായത്തിലെ ഉപമകളോട് സമാന്തരമായതത്രേ. ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്നാൽ, ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഈ യുഗം എങ്ങനെ എന്തിന് ആരംഭിച്ചു എന്നതിനാണ്. പക്ഷേ 13-ാം അധ്യായത്തിൽ ഈ യുഗത്തിൻ്റെ അന്ത്യത്തിനാണ് പ്രാധാന്യം. 3-ാം വാക്യത്തിൽ കല്യാണ സദ്യയെക്കുറിച്ച് പറയുന്നു. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. ആരെയാണ് ഈ ക്ഷണിച്ചിരുന്നത്? ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകൾ. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ അയച്ചത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളെ വിളിക്കേണ്ടതിനാണല്ലോ. പഴയ നിയമത്തിൽ പ്രവാചകന്മാരായിരുന്നു ദൂതുവാക്കികൾ, ഇവിടെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ. എന്നിട്ട് അങ്ങനെ വിട്ടപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ദൈവത്തിൻ്റെ ക്ഷണത്തെ അവർ തള്ളിക്കളയുന്നതാണ് നാം കാണുന്നത്. അവർ ദൈവത്തിൻ്റെ ദൂതുവാക്കികളെ കൊന്നുകളഞ്ഞു. യേശുക്രിസ്തുവും അതിൽ ഉൾപ്പെടും. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരോട് ചെയ്യുവാൻ പോകുന്നത് പറയുകയാണ്. 70 തീത്തോസ് യെരുശലേമിനെ നശിപ്പിച്ചതാണ് 7-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതിന് സംശയമില്ല. 8-ാം വാക്യത്തിൽ ഇനിയും ക്ഷണിക്കുന്ന വിധത്തിന് വ്യക്തമായൊരു വ്യതിയാനം ഉണ്ടാകുന്നതായി നാം കാണുന്നു. അത് നാം ജീവിക്കുന്ന ഈ കാലത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് 11-ാം വാക്യം മുതൽ നാം കാണുന്നു. എന്താകുന്നു ആ കല്യാണ വസ്ത്രം? രാജാവിൻ്റെ ക്ഷണം സകലർക്കും വേണ്ടിയുള്ളതാണ്. പക്ഷേ രാജാവിൻ്റെ വ്യവസ്ഥകൾ അത് പാലിക്കാതെ വരുന്നതിൽ ഒരു വലിയ അപകടമുണ്ട്. ആ കല്യാണ വസ്ത്രം ക്രിസ്തുവിൻ്റെ നീതിയാകുന്നു, അതായത് രക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായതാകുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നീതി എന്ന കല്യാണ വസ്ത്രം ധരിക്കാതെ ആർക്കും രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. ഈ വസ്ത്രം വിശ്വസിക്കുന്ന സകലർക്കും നൽകിയിരിക്കുന്നു. ഈ ധരിച്ചിരിക്കുന്ന നീതിയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് സംസാരിക്കുന്നുണ്ട് റോമലേഖനം 3:21 വാക്യങ്ങളിൽ. അതെ, നമ്മുടെ ആരുടെയും നന്മപ്രവൃത്തി കൊണ്ടല്ലിത്, സകലർക്കും ഒരു കല്യാണ വസ്ത്രം ഉണ്ടായേ മതിയാകൂ, ഇല്ല എങ്കിൽ പിതാവായ ദൈവം, അതെ രാജാവ് ക്ഷണിക്കുന്ന കല്യാണ സദ്യയ്ക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. 12-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, അവന് വാക്ക് മുട്ടിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വാദം, അവരുടെ ഭാഗം അവർ തന്നെ ദൈവസന്നിധിയിൽ വാദിച്ചു കൊള്ളാം എന്നത്രേ, അല്ലെങ്കിൽ അന്ത്യന്യായവിധിയിൽ പറയാനുള്ളത് തങ്ങൾക്ക് അറിയാം എന്ന വാദം. അതിന് മറ്റാരുടെയും ഒത്താശ വേണ്ട പോലും. സുഹൃത്തെ, താങ്കളും ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സ്നേഹബുദ്ധിയ ഞാൻ ഓർപ്പിക്കട്ടെ, താങ്കളെപ്പോലെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഈ ഉപമയിൽ നാം കണ്ടത്. നമ്മുടെ കർത്താവ് പറഞ്ഞത് കല്യാണ വസ്ത്രമില്ലാതിരുന്ന ആ മനുഷ്യന് വാക്കുമുട്ടിപ്പോയി എന്നത്രേ. എത്ര പരമാർത്ഥമല്ലേ. 13-ഉം 14-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കല്യാണ വസ്ത്രം സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ എന്നുള്ളത് താങ്കളുടെ കാര്യമാണ് എന്ന് വ്യക്തമാകുന്നു. അത് താങ്കളുടെ സൗകര്യത്തിന് വിട്ടു തന്നിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ക്രിസ്തു അത് താങ്കൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. വിവാഹ സദ്യയ്ക്ക് വരുവാനുള്ള ക്ഷണം സകലർക്കും നൽകിയിരിക്കുകയാണ്. ഒരു വ്യവസ്ഥ, താങ്കൾ രാജാവ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ മാത്രമേ അകത്ത് പ്രവേശിക്കാവൂ. തോന്നിയതുപോലെ സദ്യ ആസ്വദിക്കാം എന്ന് ചിന്തിക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ഈ പറഞ്ഞ കല്യാണ വസ്ത്രം ലഭിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടതാണോ? ഈ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ താങ്കളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൈസർക്ക് കരം കൊടുക്കുന്ന ചോദ്യവുമായിട്ടാണ് ഹേരോദ്യർ യേശുവിൻ്റെ അടുത്ത് വരുന്നത്. സദൂക്യർ പുനരുദ്ധാനത്തിൻ്റെ സംശയവുമായിട്ടാണ് വരുന്നത്. പരീശന്മാർ ഏറ്റവും ഒടുവിൽ വരുന്നത് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. ഈ മനുഷ്യരോടെല്ലാം നമ്മുടെ കർത്താവ് മറുപടി പറയുന്ന ആശ്ചര്യജനകമായ മാർഗം നാം തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നു. അതെ, യേശുവിൻ്റെ അടുത്ത് സംശയവും നടിച്ചു വന്ന ആദ്യത്തെ കൂട്ടമായ ഹേരോദ്യരെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. വാസ്തവത്തിൽ അവർക്ക് അങ്ങനൊരു സംശയമുണ്ടായിട്ടാണോ അത് ചോദിക്കുന്നത്? ഹേരോദ്യർ അന്നത്തെ ഏറ്റവും വഷളന്മാരായ ഒരു കൂട്ടം തന്നെയായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മേൽ വന്നതായ ഈ ഒന്നാമത്തെ ആക്രമണം പരീശന്മാർ വാസ്തവത്തിൽ നേരത്തെ ക്രമീകരിച്ചതാണ്. ഞാൻ വായിക്കാം 22-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നാം കാണുന്നു, അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കലയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിൽ പരം ഒരാൾ വീഴാൻ എന്ത് വേണം അല്ലേ? 17-ാം വാക്യം, നിനക്ക് എന്തു തോന്നുന്നു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശുവിൻ്റെ അഭിപ്രായം അറിയുവാനുള്ള താല്പര്യത്തോടെയൊന്നുമല്ല അവർ അടുത്ത് വരുന്നതെന്നുള്ളത് വ്യക്തമാണ്. അവർക്ക് അവരുടേതായ ഉത്തരമുണ്ട്. ഇതൊരു കുടുക്കു ചോദ്യമാണ്. അഥവാ യേശു ഇങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, ഒരിക്കലും പാടില്ല നിങ്ങൾ കൈസർക്ക് കരം കൊടുക്കരുത് എന്ന്. അങ്ങനെ വരുമ്പോൾ അവനെ റോമാക്കാരുടെ വിരോധിയായി കണ്ട് അവർക്ക് കുറ്റം ചുമത്താമായിരുന്നു. ആ കാലങ്ങളിൽ റോമാ സാമ്രാജ്യമായിരുന്നല്ലോ ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. ഇനിയും അവൻ പറഞ്ഞെന്നിരിക്കട്ടെ, അതെ നിങ്ങൾ കൈസർക്ക് കരം കൊടുക്കണം, അത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ അവൻ യഥാർത്ഥ മശിഹ അല്ല എന്നവർ സ്ഥാപിക്കും. കാരണമുണ്ട്, വിദേശ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാനല്ലേ മശിഹ വരുന്നത്? ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ചിന്തിച്ചു യേശുവിനെ ശരിക്കും കുരുക്കിയെന്ന്. ആകെ കുഴപ്പത്തിലാക്കിയ അവസ്ഥ. എന്നാൽ 18-ാം വാക്യം നോക്കിക്കേ, അവിടെ നാം വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ആരായിരുന്നോ അങ്ങനെ തന്നെ യേശു അവരെ സംബോധന ചെയ്യുന്നു, കപടഭക്തിക്കാരെ. 19-ാം വാക്യത്തിൽ അവൻ അവരുടെ നാണയം തന്നെ ഉപയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് കർത്താവ് തൻ്റെ നാണയം ഉപയോഗിച്ചില്ല എന്ന്. അതിനുള്ള മറുപടി ഒന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ, അവൻ്റെ സ്വന്തമായ ഒരു നാണയം കയ്യിൽ ഉണ്ടായിരുന്നിരിക്കില്ല ഇല്ലേ. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ റോമാ ഗവൺമെൻറ്റിൻ്റെ നിഷേധിക്കപ്പെടാനൊക്കാത്ത നാണ്യങ്ങൾ ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഇതാ ഒരു റോമൻ നാണയം. 21-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇത് തീർച്ചയായും ആശ്ചര്യജനകമായ ഒരു മറുപടിയാണ്. അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ യേശു തൻ്റെ മറുപടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യേശു അങ്ങനെ തന്നെ ചെയ്യുകയുണ്ടായി. അവൻ അവരോട് ഒരു പടികൂടി മുൻപോട്ട് കയറി പറഞ്ഞത് അവരുടെ കൈവശം കൈസർക്കുള്ളത് എന്തോ ഉണ്ടെന്നാകുന്നു. കൈസറുടെ നാണയം അത്രേ അവർ ഉപയോഗിച്ചിരുന്നത്. റോമൻ റോഡുകളിലൂടെയാണ് അവർ നടന്നിരുന്നത്. ഒരു പരിധിവരെ റോം ആകുന്നു അവർക്ക് സമാധാനം നൽകിയിരുന്നതും. അതുകൊണ്ട് അവർ റോമിനോട് കടമ്പെട്ടിരുന്നു എന്നത്രേ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, പക്ഷേ അതിന് വേറൊരു വശം കൂടിയുണ്ട്, അത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം എന്നുള്ളത് അത്രേ. ഇത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ നമ്മുടെ കർത്താവ് അവരുടെ കുരുക്കിലകപ്പെട്ടില്ല എന്നത്രേ. ഹേരോദ്യ യേശുവിനെ വിട്ടുപോയി. ഇനിയും പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതിരുന്ന സദൂക്യർ വന്നവനെ പരീക്ഷിക്കുന്നത് 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അവർ വളരെ പരിഹാസ്യമായ ഒരു ഉദാഹരണം ഇവിടെ അവതരിപ്പിക്കുന്നത് നാം കാണുന്നു. 7 സഹോദരന്മാർ ഒരു സ്ത്രീയുടെ ഭർത്താക്കന്മാരാകുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരുണ്ടാക്കുന്ന കഥയ്ക്കും ഒരർത്ഥം വേണ്ടായോ? ഇന്ന് പലരും ഇങ്ങനെ തന്നെയാണ്, അല്പം വല്ല യാഥാർത്ഥ്യവുമുള്ളതിനെ ഊതി വീർപ്പിക്കുകയാണ്. ഇവിടെ സദൂക്യരുടെ ചോദ്യം അവൾ എഴുവരിൽ ആർക്ക് ഭാര്യയാകും എന്നത്രേ. ഇവിടെ രണ്ട് കാര്യത്തിൽ സദൂക്യർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് കർത്താവ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുമുണ്ട്. രണ്ട് വിഷയത്തിൽ സദൂക്യർ അജ്ഞരായിരുന്നു. തിരുവെഴുത്തുകളിൽ അവർ അജ്ഞരായിരുന്നു, ദൈവശക്തിയിലും അവർ അജ്ഞരായിരുന്നു. തിരുവചനത്തിലുള്ള അജ്ഞതയും ദൈവശക്തിയിലുള്ള അറിവില്ലായ്മയും അത്തരത്തിലൊരു വിഡിത്തമായ ഉദാഹരണം അവതരിപ്പിക്കുവാൻ അവരെ നിർബന്ധിച്ചു. അതിൻ്റെ വിശദീകരണം ലളിതമാണ്. അവർ വളരെ ഞെട്ടിപ്പോകുന്ന വിധത്തിലാണ് കർത്താവ് അവരോട് പറഞ്ഞത്. കർത്താവ് അവരോട് പറഞ്ഞു, ഇവർ ദൂതന്മാരെ പോലെയാകുമെന്ന്. അവർ ദൂതന്മാരാകും അല്ലെങ്കിൽ മാലാഖമാരാകും എന്ന് യേശു ഇവിടെ പറയുന്നില്ല. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാലാഖമാരാകില്ല, സ്വർഗത്തിൽ വിവാഹം കഴിക്കില്ല എന്ന കാര്യത്തിൽ നാം ദൂതന്മാരെ പോലെ ആയിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജനനത്താൽ വംശം നിലനിർത്തുക എന്ന കാര്യം സ്വർഗത്തിൽ ആവശ്യമില്ല. അങ്ങനെ പറയുന്നതിനാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഭൂമിയിൽ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചവർ സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കില്ല എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അവർ ഒരുമിച്ചായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും അവർക്ക് ഒരുമിച്ചായിരിക്കുവാൻ സാധിക്കും. അവർ ഒരുമിച്ചായിരിക്കേണ്ട കാര്യം ഇല്ല. എന്തായിരുന്നാൽ തന്നെയും അവർക്കിരുവർക്കും പുതിയ ക്രമവിധാനമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആയിരുന്നപ്പോൾ അവർ ജീവിച്ചതിനേക്കാൾ വളരെ മടങ്ങ് നല്ല ധാരണയോടെ ആയിരിക്കും അവിടെ എന്നതാണ് സത്യം. അത് നല്ല കാര്യമാണല്ലേ. 31-ഉം 32-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. സംഭവജനകമായ ഒരു പ്രസ്താവനയത്രേ ഇത്. ഇതിനു മുൻപേ പോയവരുടെ സ്ഥിതി എന്താകുന്നു? അബ്രഹാം ഇന്ന് ഏതവസ്ഥയിലാണ്? അവൻ മുൻപ് ആയിരുന്നതുപോലെ തന്നെ അബ്രഹാമായിട്ടാണ് ഇന്നും ആയിരിക്കുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഭൂമിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു, അത്രമാത്രം. അവർ മരിച്ചിട്ടില്ല, അവർ ഇന്നും ജീവിക്കുന്നു. ക്രിസ്തുവിലായിത്തീർന്നിട്ടുള്ള താങ്കളുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ താങ്കൾക്കായി സ്വർഗത്തിൽ കാത്തിരിക്കുന്നു. ഇത് മഹത്തായ ഒരു സത്യമാകുന്നു. 33-ാം വാക്യത്തിൽ നാം കാണുന്നത് പുരുഷാരം ഇത് കേട്ടിട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്നാണ്. കർത്താവ് പറഞ്ഞത് വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് അനുഭവപ്പെട്ടു. 34-ഉം 35-ഉം വാക്യങ്ങളിൽ പരീശന്മാരെല്ലാം കൂടി ഒരു രഹസ്യ സമ്മേളനം നടത്തിയതായി നാം കാണുന്നു. എന്നിട്ട് അവരൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. അതിൽ കൗശലക്കാരനായ ഒരു വൈദികനെ മുൻപോട്ടയച്ച് അയാളെ കൊണ്ട് യേശുവിനെ കൊടുക്കുവാനായി ചോദിക്കുന്നു. പക്ഷേ കർത്താവ് അതിനും മറുപടി കൊടുക്കുന്നതായി നാം കാണുന്നു. അവർക്കറിയേണ്ടിയിരുന്നത് ഏറ്റവും വലിയ കൽപ്പന ഏതാകുന്നു എന്നാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേതോ അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നില്ലേ. നാം 46-ാം വാക്യത്തിൽ വരുമ്പോൾ കാണുന്നത് ഇതിനുശേഷം വാക്കുകൾ കൊണ്ട് അവനെ കുരുക്കുവാൻ ആരും ശ്രമിച്ചില്ല എന്നാണ്. അവനെ കൊല്ലണമെന്ന് അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. ആ വഴിക്കാണ് ഇനിയും അവർ മുൻപോട്ട് പോകുവാൻ പോകുന്നത്. അവനോട് മറുപടി പറഞ്ഞ് ജയിക്കുവാൻ അവർക്ക് സാധ്യമല്ല എന്നുറപ്പായി. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു വലിയ തെളിവത്രേ ഇത്. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കർത്താവ് അവരെ കൈകാര്യം ചെയ്തതല്ലേ. അവൻ്റെ വാക്കുകൾ അതിശയിപ്പിക്കുന്നവയാണ്. അവയിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം.